പൂവിന് സുഗന്ധം പോലെയാണ് മനുഷ്യരിൽ ക്ഷമ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-22 തിരുവചനം. അപ്പോൾ പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നു, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിടച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല, 70 വട്ടമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശക്തന്മാരുടെ ആയുധമാണ് ക്ഷമ. ഒരിക്കൽ ഒരു സൂഫി ഗുരുവിനോട് ശിഷ്യന്മാരൊന്ന് ചോദിച്ചു, ഗുരു, എന്താണ് ക്ഷമ, എങ്ങനെയാണ് ക്ഷമിക്കൽ? ഗുരുവിന്റെ മറുപടി, പൂക്കളെ ഞെരിച്ചമർത്തുമ്പോഴും അത് നൽകുന്ന സുഗന്ധമാണ് ക്ഷമ. സ്വയം ഇങ്ങനെ ഞെരിഞ്ഞില്ലാതായിത്തീരുമ്പോഴും മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുവാൻ. ക്ഷമയെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പാഠങ്ങളിൽ പത്രോസ് ചോദിക്കുന്നു, ഗുരു, എത്ര വട്ടമാണ് ക്ഷമിക്കണം? 7 വട്ടം മതിയോ? അതുവരെ റവിമാർ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് 3 വട്ടം ക്ഷമിക്കണമെന്ന്. എന്നാൽ പത്രോസ് ചോദിക്കുന്നു, 7 വട്ടം മതിയോ ക്ഷമിക്കുന്നത്? ക്രിസ്തു അത് തിരിച്ചു കൊടുക്കുന്നു, 7 വട്ടമല്ല, 70 വട്ടം. സാധാരണ തന്നെ നാം പറയും ക്ഷമയുടെ നെല്ലിപ്പല കാണുക എന്ന്. 70 വട്ടം ക്ഷമിച്ചാലും പോലെ 7-70 വട്ടം എന്ന് പറയുമ്പോൾ തന്നെ ദീർഘമായി ക്ഷമിക്കുവാൻ ക്രിസ്തു പറഞ്ഞു കൊടുക്കുക. ക്ഷമയെന്ന് പറയുന്നത് ദൈവികമായൊരു സ്വഭാവമാണ്. എല്ലാവർക്കും അത് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരുന്നു. നാളുകളായി പകയോടെ പിണക്കത്തോടെ മിണ്ടാതെ നടക്കുന്നുണ്ട്. ഞാൻ ഇത്ര വർഷം അവരോട് മിണ്ടയിട്ടെന്ന് വളരെ മമ്പ് പറയുന്നവരും, ഒരു വീടിന്റെ അകത്ത് തന്നെ കഴിയുന്നവർ ദീർഘനാളുകളായി മിണ്ടാതെ കഴിയുന്നവരുണ്ട്. പക ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അനവധി ജീവിതങ്ങൾ. എന്നാൽ ഓർക്കുക, ക്ഷമയെന്ന് പറയുന്നത് ഒരു കുറവല്ല, ഒരു തോൽവിയല്ല. മറ്റൊരാളോട് ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്ന ദൈവികമായ സ്വഭാവമാണ്. ക്രിസ്തു കാണിച്ചു തരുന്നത് ആ സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവമാണ്. സ്നേഹത്തിന്റെ ആഴങ്ങളിൽ ക്ഷമയുടെ വേരുകൾ പടരുവാനാകും. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തോടെ വാശിയും വൈരാഗ്യമെല്ലാം കളഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരെ ചേർത്ത് പിടിച്ച് ക്ഷമിക്കുവാൻ കഴിയുക. എബ്രഹാം ലിങ്കൻ അമേരിക്ക പ്രസിഡന്റായ സമയത്ത് തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. സുഹൃത്തുക്കൾ ചോദിക്കുന്നു, അങ്ങയെക്കുറിച്ച് ഇത്രയേറെ വേദനിപ്പിച്ച, കുറ്റം പറഞ്ഞ, തനിക്ക് എതിരായി പോരാടിക്കൊണ്ടിരുന്ന ദൈവത്തെ കുറിച്ച് ഇപ്പോഴും അങ്ങിങ്ങനെയാണ് നല്ല വാക്കുകൾ പറയുന്നത്. എബ്രഹാം ലിങ്കൻ മറുപടി, ഞാൻ അമേരിക്ക പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയല്ല, സുഹൃത്തുക്കളെ നേടുന്നതിന് വേണ്ടിയാണ്. അധികാരം ലഭിക്കുമ്പോൾ പകപോക്കുന്നവരുണ്ട്. അധികാരം വെച്ചുകൊണ്ട് ഓരോരുത്തരെയും തനിക്കെതിരായി നിന്നവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു നമ്മോട് പറയുന്നത് ദീർഘമായി ക്ഷമിക്കുവാണ്. ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു കീഴടങ്ങുന്ന അനുഭവമല്ല. പിന്നെയോ, ക്രിസ്തുവിനോട് ചേർന്ന് തന്റെ ദൈവമാന സ്വഭാവത്തെ അടർത്തിയെടുത്ത് ജീവിതത്തെ നമുക്ക് ചേർത്ത് പണിയുകയാണ്. ക്രിസ്തു നൽകിയ നല്ല മാതൃകകളെ പിൻപറ്റുകയാണ്. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ക്ഷമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കണ്ണുനീർ കൊണ്ട് പാദം കഴുകുന്ന പാപനിയാകുന്ന സ്ത്രീയെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും അവിടെ പുറമേ നോക്കുമ്പോൾ ക്രിസ്തു നോക്കുന്നത് അവിടെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ നീർപ്രഭാഗമാണ്. ഇവൾ അധികം സ്നേഹിച്ചുവെന്ന് ക്രിസ്തു മനസ്സിലാക്കുകയാണ്. യേശു ക്രിസ്തുവിന് അവളെ പറ്റി പറയാനുള്ളത് തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുതാപ ഹൃദയത്തോടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതെ യേശുവിന്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് കണ്ണുനീർ കൊണ്ട് കാല് കഴുകിയ സിമിയോന്റെ വീട്ടിലാണ് ക്രിസ്തു ഇരിക്കുന്നത്. ആ സമയത്താണ് ഇവിടെ ഒരു പാപിയാകാൻ സ്ത്രീ വന്ന് യേശുവിന്റെ പാദം കഴുകുന്നത്. സിമിയോന്റെ ഉള്ളിലെ കയ്പ് ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട്. വിളമ്പുന്ന വിരുന്നിലല്ല, വിളമ്പുന്നവന്റെ മനസ്സിലാണ് ക്രിസ്തു മിടക്കം. തന്നോടുള്ള നീരസവും അവിശ്വാസവും സിമിയോന്റെ ഉള്ളിലെരിയുന്ന ആ വലിയ കലനം ക്രിസ്തു മനസ്സിലാക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ യേശു പറയുന്നത് അവളുടെ ഹൃദയത്തിലേക്ക് നോക്കും. എങ്ങനെ സ്നേഹിക്കണമെന്നറിയാതെ അവൾ കുഴയുക. അതിന്റെ ഒരു ചെറിയ അടയാളം മാത്രമാണ് ഇടപെടാതുള്ള ഈ ചുംബനം. തൈലാഭിഷേകമെല്ലാം അത് തന്നെയാണ്. ഇവളധികം സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ നിരവധിയായി പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, സ്നേഹമാണ് ദീർഘമായി ക്ഷമിക്കുന്നത്. ദയ കാണിക്കുന്നതാണ്. മറ്റൊരാളോട് പകയോടെ പിണക്കത്തോടെ ഇരിക്കുവാനല്ല ദൈവം നമുക്ക് ജീവൻ നൽകിയിരിക്കുന്നു. ദീർഘമായി ക്ഷമിക്കുക, ദയ കാണിക്കുക, സ്നേഹിക്കുവാനുള്ള ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ആ ജീവിതത്തെ പോലെ സുഗന്ധം പോലെ നമ്മിൽ ക്രിസ്തുവിന്റെ ആ നല്ല സ്വഭാവം പോലെ, ക്രിസ്തു കാണിച്ചു തന്ന ക്ഷമയുടെ ആ സകലത്തിന്റെ വെളിത്താരകൾ പോലെ, പ്രാണനാഥനായ ക്രിസ്തു ക്രൂശിലൂടെ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച് പഠിപ്പിച്ചത് പോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കാര്യവാനാ ദൈവമേ സ്വർഗീയ നല്ല പിതാവ്, ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ കൃപ ചൊരിയണം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ കൃപ ചൊരിയണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അവരുടെ കരുണ കാണിക്കുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാനൊക്കെ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.